ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ഇറാൻ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഐക്യരാഷ്ട്രസഭ. യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മാലിയിൽ നടക്കുന്ന സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും നാല് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ് സമയം. ഇതോടെ മത്സരരംഗത്തിന്റെ ചിത്രം തെളിയും. കേരളത്തിൽ ഇതിനകം 14 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. അടുത്ത മാസം 9 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. നാളെ അദ്ദേഹം തൃശൂരിൽ വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. കേന്ദ്രസഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDFിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സമർപ്പിച്ച 514 നാമനിർദ്ദേശ പത്രികകളിൽ 411 അംഗീകരിച്ചു. 103 നിരസിക്കപ്പെട്ടു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആകെ 366 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വന്യമൃഗശല്യവും നെറ്റ്വർക്ക് പരിമിതികളും കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 3 പോളിംഗ് ബൂത്തുകളാണ് പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നത്. 2010 രൂപീകൃതമായ ഇടമലക്കുടി പഞ്ചായത്തിൽ 1800 വോട്ടർമാരാണ് ഉള്ളത്. കായംകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെയുണ്ടായ അധിക്ഷേപകരമായ പരാമർശത്തിൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വിഷയത്തിലെ മാധ്യമ വാർത്തകളും സമൂഹമാധ്യമ പോസ്റ്റുകളും പരിശോധിച്ച ശേഷമാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ടർമാർക്ക് പണമോ സമ്മാനങ്ങളോ നൽകുന്നത് കർശനമായി വിലക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
ഔദ്യോഗിക കർത്തവ്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണവും കൂട്ടിക്കുഴക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖയിൽ വളരെ കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. പണം, സമ്മാനങ്ങൾ തുടങ്ങിയവ വോട്ടർമാർക്ക് നൽകാനും പാടില്ല. ജാതി, സമുദായ വികാരങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാനും പാടില്ല. നേതാക്കളുടെയോ മറ്റു പാർട്ടി പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതത്തിന്മേലുള്ള ആക്രമണങ്ങളും നടത്താൻ പാടില്ല. പരിശോധിച്ച് വ്യക്തമാക്കിയിട്ടില്ലാത്ത ആരോപണങ്ങൾ മറ്റു പാർട്ടികൾക്കെതിരെ ആരോപിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കുന്നതോടെ പ്രചാരണം ഊർജിതമാകും. ഈ അവസരത്തിൽ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്നുറപ്പിക്കാനായി വിവിധ ഏജൻസികളുടെ പരിശോധനകളും വ്യാപകമാക്കും.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ഫ്രാൻസ് സന്ദർശനം നടത്തും. പങ്കാളി രാജ്യങ്ങളുമായുള്ള G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് സന്ദർശനം. യോഗത്തിൽ എസ് ജയശങ്കർ മറ്റ് വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. വെടിനിർത്തൽ ശ്രമങ്ങൾക്കായുള്ള അമേരിക്കയുടെ 15 നിർദ്ദേശം ഇറാൻ നിരസിച്ചു. പകരം ഇറാൻ 5 നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചു. വിഷയത്തിൽ ചർച്ച തുടരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ സൌഹൃദ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കാൻ ഇറാൻ അനുമതി നൽകിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖ്ചി പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. യുഎഇ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, ജോർദാൻ എന്നിവയെ ലക്ഷ്യം വച്ചുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതി. അതേസമയം അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഇറാൻ നിരസിച്ചത് പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി. വിശദാംശങ്ങളിലേക്ക്.
ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതി ആരോപിച്ചു. ദുരിതബാധിതർക്ക് ഉടനടി നഷ്ടപരിഹാരം നൽകണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ജനീവയിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയുടെ അടിയന്തര സമ്മേളനം പാസാക്കി. എന്നാൽ അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾക്ക് പകരം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കുക, യുദ്ധനഷ്ടപരിഹാരം നൽകുക, ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം പൂർണ്ണമായി അംഗീകരിക്കുക തുടങ്ങിയ 5 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നോട്ട് വച്ചു. ചർച്ചകൾ സജീവമായി തുടരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും ഇരുപക്ഷവും നിലപാടുകൾ കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ദരിദ്രരും ദുർബലരുമായ ജനങ്ങളാണ് ഏറ്റവും ബാധിക്കപ്പെടുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയുമാണ് പ്രതിസന്ധിക്ക് പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു. എൽപിജി ചാർജ്, ഇന്ധനച്ചെലവ് തുടങ്ങിയവയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കരുതെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും നിർദ്ദേശം നൽകി. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും നിയമലംഘനം ഉചിതമായി കൈകാര്യം ചെയ്യുമെന്നും അതോറിറ്റി അറിയിച്ചു. 1915 എന്ന നമ്പറിൽ വിളിച്ചോ NCH മൊബൈൽ ആപ്പ് വഴിയോ ഇ ജാഗ്രതി പോർട്ടൽ വഴിയോ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം. ആന്ധ്രാപ്രദേശിൽ ഇന്ന് പുലർച്ചെ സ്വകാര്യ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു, 22 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. മർക്കപുരം ജില്ലയിലെ റായവാരത്തിന് സമീപമാണ് അപകടം. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. 35 പേർ ബസ്സിൽ ഉണ്ടായിരുന്നു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് രാമനവമി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സത്യം, നീതി, ധർമ്മം എന്നിവയുടെ പാത പിന്തുടരാൻ ശ്രീരാമന്റെ ഇതിഹാസ ജീവിതയാത്ര വഴികാട്ടിയാകട്ടെയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സാഫ് U20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീം ഇന്നിറങ്ങും. മാലെയിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ. ശനിയാഴ്ച നടക്കുന്ന 2 മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ മാത്രമുള്ളതിനാൽ ഇന്ത്യയ്ക്ക് സെമിഫൈനലിൽ സ്ഥാനമുറപ്പാക്കാൻ ജയം അനിവാര്യമാണ്. പശ്ചിമബംഗാളിലും സിക്കിമിലും നാളെ വരെ കനത്ത മഴയ്ക്കും ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഈ മാസം 28 വരെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം കേരളം, മാഹി, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണ കാലാവസ്ഥ നിലനിൽക്കും. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ഇറാൻ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഐക്യരാഷ്ട്രസഭ. യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ അനിവാര്യമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മാലിയിൽ നടക്കുന്ന സാഫ് U20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.